ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഭൗമസാഗരം തന്നും ഭീതിയേറും കോരലകൾ
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്ന് തിരുവചന ചിന്തയുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നിരുപാധികമായ സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ, ഈ തത്വങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരു പടി കൂടി കടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശ്യവാക്യങ്ങൾ 28:13. നിരുപാധികമായ സ്നേഹവും ക്ഷമയും സാർവത്രികമായി പഠിപ്പിക്കപ്പെടുന്ന ആത്മീയ തത്വങ്ങളാണ്. അവ തീർച്ചയായും ക്രിസ്തുവിൻ്റെ ജീവിത മാർഗത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. ബൈബിൾ ഈ തത്വങ്ങളെ ശീലമാക്കുന്നതിനെക്കുറിച്ച് പലയിടങ്ങളിൽ സംസാരിക്കുന്നു. എല്ലാവരിലും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ആത്മാവിൻ്റെയും അഗ്നി ജ്വലിപ്പിക്കുന്ന ആത്മീയ ഊർജത്തിൻ്റെ പ്രകാശമായി ഈ ഭൂമിയിൽ നാം ജീവിക്കണം. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണമെന്നും ആവശ്യമെങ്കിൽ അയൽക്കാരനോട്, തൻ്റെ സഹോദരനോട് ആവശ്യത്തിന് 70 490 അങ്ങനെ അനന്തമായി ക്ഷമിക്കണമെന്നും കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ നമ്മോട് പറഞ്ഞു. കുരിശിൽ രക്തം വാർന്ന് പ്രാണൻ പോകാനായ സമയത്ത് പോലും തന്നെ പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരോട് പോലും ക്ഷമിക്കാൻ പിതാവിനോട് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവിലൂടെ പാപമോചനത്തിന്റെ ആത്യന്തിക ആവശ്യകതയെ ദൈവം മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കരുണ പ്രാപിപ്പാനായി നൽകപ്പെട്ടിരിക്കുന്ന രീതി എത്രയും ലഘുവും ന്യായവും ബുദ്ധിപൂർവകവുമാണ്. പാപക്ഷമ ലഭിക്കേണ്ടതിന് ഏതെങ്കിലും കഠിന പ്രവൃത്തി നമ്മൾ ചെയ്യണമെന്ന് ദൈവം നമ്മളോട് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ ദേഹികളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യത്തെ കഠിനമാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും ദുരിതമായിട്ടുള്ള സാഹചര്യങ്ങളുടെ കടത്തി വിട്ടുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷമ ലഭിക്കുകയുള്ളൂ എന്ന് ദൈവം നമ്മളോട് പറയുന്നില്ല. നമ്മുടെ ദേഹികളെ സ്വർഗസ്ഥനായ ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നതിന് അഥവാ നമ്മുടെ അതിക്രമങ്ങൾ മോചിച്ചു കിട്ടുവാൻ അതിദീർഘവും ക്ഷീണിപ്പിക്കുന്നതുമായ തീർത്ഥയാത്രകളും കഠിന തപസ്സുകളും ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. പകരം ഒരു കാര്യം മാത്രം ചെയ്യുവാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറച്ചുവെക്കാതെ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 28:13 നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത് അവനവന് ഏറ്റവും ഉദാത്തമായ ദൈവിക അനുഗ്രഹമായ കരുണ ക്ഷമ ലഭിക്കും എന്നത്രേ. മറ്റൊരു കാര്യം കൂടി തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ ഒരുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പോസ്തലനായ യാക്കോബിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കുവാൻ ഏക മധ്യസ്ഥനായിരിക്കുന്ന കർത്താവിനോട് ഏറ്റുപറയുവാൻ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. മനുഷ്യരോട് ചെയ്യുന്ന കുറ്റങ്ങളെ അവരോട് ഏറ്റുപറവിൻ. നീ നിന്റെ കൂട്ടുകാരന് വല്ല കാര്യത്തിലും ഇടർച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നീ അതിനെ അവനോട് ഏറ്റുപറയേണ്ടത് നിന്റെ കടമയും അത് നിനക്ക് സൗജന്യമായി ക്ഷമിച്ചു തരേണ്ടത് ആ കൂട്ടുകാരൻ്റെ ചുമതലയുമാകുന്നു. അപക്വമായ നിന്റെ പെരുമാറ്റം മൂലം നീ വേദനിച്ചിരിക്കുന്ന ആ സഹോദരൻ ദൈവത്തിൻ്റെ വകയായതിനാൽ അവനെ വേദനിപ്പിക്കിയാൽ നാം നമ്മുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനായവനെ തന്നെ വേദനിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോടും ക്ഷമയാചിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഈ ക്ഷമായാചന നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഏക സത്യ മധ്യസ്ഥന്റെ തിരുമുമ്പിൽ ചെന്നെത്തുന്നു. കർത്താവ് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് കർത്താവിന് നന്നായി അറിയാം. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ മധ്യസ്ഥനായ കർത്താവ്. അവൻ ദോഷത്തിൻ്റെ എല്ലാ കറയും, എല്ലാ വാട്ടവും, എല്ലാ കളങ്കവും ചുളുക്കവും നീക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ളവനാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താത്തവർ യഥാർത്ഥത്തിൽ പാപത്തെ തുടർന്നു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ലഘുവായ പടി പോലും അവർ കയറുവാൻ ആഗ്രഹിക്കുന്നില്ല. അനുതാപം വരുത്താതെയും മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകാതെയും താഴ്മ കാണിക്കാത്ത മനസ്സും നുറുങ്ങിയ ഹൃദയവുമായി ജീവിക്കാത്തവരെ, അവർക്ക് ഒരിക്കലും പാപമോചനം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമില്ല, പ്രാപിക്കുന്നുമില്ല. ഈ അനുതാപയജ്ഞം അവർക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും ഈ ലോകത്തിൽ ദൈവീകമായ സമാധാനം എന്താണെന്ന്, ദൈവീകമായ സ്നേഹമെന്താണെന്ന്, ദൈവീകമായ മാർഗമെന്താണെന്ന് കണ്ടെത്തുവാൻ സാധിക്കുകയുമില്ല. എന്നാൽ പാപങ്ങളുടെ മോചനം നാം പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ ഏക കാരണം നമ്മുടെ ഹൃദയത്തെ വിനയപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ ഗൗരവപൂർണമായ ഉപദേശം നൽകുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൈക്ക് കീഴെ താങ്ങി അല്ലെങ്കിൽ താണിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തക്ക സമയത്ത് നമ്മൾ ഉയർത്തപ്പെടും. നമ്മൾ പാപത്തിൻ്റെതായിട്ടുള്ള പടുകുഴിയിൽ വീണാലും, നമ്മൾ രോഗത്തിൻ്റെതായിട്ടുള്ള ശയ്യയിൽ നമ്മൾ കിടക്കേണ്ടി വന്നാലും, നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോഴും ദൈവത്തിൻ്റെതായിട്ടുള്ള ദയ നമ്മളെ ചുറ്റിക്കൊള്ളും. ദൈവത്തിൻ്റെതായിട്ടുള്ള ദയ നമ്മളെ പിന്തുടരും. ദൈവത്തിൻ്റെ ദയ നമ്മളെ തേടിയെത്തും. പരസ്യമായോ രഹസ്യമായോ ഉള്ള ഏറ്റുപറച്ചിൽ ഹൃദയത്തിൽ നിന്ന് വരുന്നതും ശങ്ക കൂടാതെ ആയിരിക്കുകയും വേണം. അത് ഒരു പാപിയുടെ മേൽ, ഞാൻ പാപിയാണെന്ന് വിശ്വസിക്കുന്നവൻ്റെ മേൽ, അല്ലെങ്കിൽ എൻ്റെ ഈ തെറ്റിൽ നിന്ന് ഒരു തിരിച്ചുവരവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ അടിച്ച് നമ്മൾ ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, ദൈവം അത് ചെയ്യുന്നുമില്ല. അത് ഏതെങ്കിലും തരത്തിൽ ഹേമിച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തിയുടെ മേൽ പാപബോധം വരുത്തുവാൻ സാധിക്കുന്നതുമല്ല. മറിച്ച് പാപത്തിൻ്റെ ഭീകര സ്വഭാവം ബോധ്യമായി ആ വ്യക്തി ദൈവത്തിങ്കിലേക്ക് സ്വയം താഴ്ത്തിക്കൊണ്ട് സ്വയം വിനയാദിത്തനായി വന്നെങ്കിൽ മാത്രമേ പാപമോചനം ആ വ്യക്തിയിൽ ഉണ്ടാകുകയുള്ളൂ. എന്നാലോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഏറ്റുപറച്ചിൽ കൃപാവാരിധിയായ ദൈവം സസന്തോഷം ആഗ്രഹിക്കുന്നു, അംഗീകരിക്കുന്നു. ഒരിക്കലും ദൈവം നമ്മുടേതായിട്ടുള്ള കുറവുകളെ മനസ്സിലാക്കാത്ത ഒരു ദൈവമല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തെ വായിക്കാൻ കഴിയുന്ന ഈ ദൈവം ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്നും കടന്നു വരുന്നതായിട്ടുള്ള പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ, പാപത്തിൻ്റെ തുറന്നുപറച്ചിൽ സസന്തോഷം അംഗീകരിക്കും. എത്ര കൊടിയ പാപിയാണെങ്കിൽ പോലും ഹൃദയം നുറുങ്ങി കലങ്ങി നിലവിളിക്കുന്ന വ്യക്തികൾക്ക് യഹോവ സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് നുറുങ്ങിയിരിക്കുന്നവനെ, മനസ്സ് തകർന്നിരിക്കുന്നവനെ അവൻ രക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനം 34:18 വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ സത്യമായ ഏറ്റുപറച്ചിൽ എത്രയും ഗൗരവപൂർവം നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ കുറവുകളെക്കുറിച്ച് ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇടർച്ചയോ പ്രയാസോ വരുമാറ് ഞാൻ എൻ്റെ പ്രവൃത്തിയെ തിരിച്ചുവെങ്കിൽ, എൻ്റെ പ്രവൃത്തി അത് അങ്ങനെ ആക്കിയെടുത്തുവെങ്കിൽ, ആ വ്യക്തിയോട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയുകയാണെങ്കിൽ കൃപാവാരിധിയായ ദൈവം സസന്തോഷം അത് അംഗീകരിക്കുന്നു, നമ്മളോട് ക്ഷമിക്കുന്നു. ശമുവേലിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടകന്നു പോയിരുന്നു. അതിനാൽ തങ്ങളുടെ പാപത്തിൻ്റെ ദോഷഫലങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്തു. ദൈവത്തെങ്കിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടമായി. ദൈവം തങ്ങളെ ഭരിക്കുന്നതിൽ ദൃശ്യമായിരുന്ന ദിവ്യ ശക്തിയും ജ്ഞാനവും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതികളിലൂടെ തങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു വ്യക്തി തങ്ങളെ ഭരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വിവേചിച്ചറിയുവാനുള്ള കഴിവ് അവർക്ക് ഇല്ലാതെയായി. അവർ അഖിലാണ്ട അധിപനിൽ നിന്ന് വിട്ടകന്ന് ചുറ്റുമുള്ള ജാതികളെ പോലെ ഒരു മാനുഷ്യ ഭരണത്തിന് ആഗ്രഹിച്ചു. എന്നാൽ അവർക്ക് സമാധാനം ലഭിക്കുന്നതിന് മുമ്പ് ഒരു രാജാവിനെ അന്വേഷിച്ചതിൽ, ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ദോഷവും കൂടി കൂട്ടിയിരിക്കുന്നു എന്ന് ശമുവേലിന് ആ ജനത്തിന് വേണ്ടി ഏറ്റുപറയേണ്ടി വന്നു. അവർക്ക് ബോധ്യമാക്കപ്പെട്ട ആ പാപം തന്നെ അവർ ഏറ്റുപറയേണ്ടിയിരുന്നു. അവരുടെ നന്ദികേട് അവരുടെ ആത്മാക്കളെ ഭാരപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്തു. ആത്മാർത്ഥമായ അനുതാപവും നവീകരണവും കൂടാതെയുള്ള ഏറ്റുപറച്ചിൽ ദൈവം ഒരിക്കലും തിരിച്ചറിയുകയില്ല, ദൈവം അംഗീകരിക്കുകയില്ല. ജീവിതത്തിൽ സ്പഷ്ടമായ ഒരു മാറ്റം നമുക്ക് കാണപ്പെടുവാൻ, പ്രദർശിപ്പിക്കുവാൻ സാധിക്കണം. ദൈവത്തിന് വെറുപ്പായിരിക്കുന്നതെല്ലാം പാടെ പരിത്യജിക്കണം. ഇതാണ് പാപത്തെക്കുറിച്ചുള്ള ഉണ്മയായ സത്യമായ അനുതാപത്തിൻ്റെ ഫലം. ഇതേക്കുറിച്ച് തിരുവചന ഭാഗം സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പാപങ്ങളെ വെടിപ്പാക്കുവാൻ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൽ നിന്ന്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവാൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവാൻ, ന്യായം അന്വേഷിക്കുവാൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവാൻ, അനാഥന് ന്യായം പാലിച്ചു കൊടുക്കുവാനും, വിധവയ്ക്കു വേണ്ടി വ്യവഹരിക്കുവാനും യെശയ്യാവിൻ്റെ പ്രവചനം 1:16-17 വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദുഷ്ടൻ തൻ്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും താൻ അപഹരിച്ചതെല്ലാം മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കുമെന്ന് യെഹെസ്കേലിന്റെ പ്രവചനം 33-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമ്മളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പാപം അതിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധം നശിപ്പിച്ച ശേഷം കുറ്റക്കാരന് അവന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കണ്ടുപിടിക്കുവാനോ താൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ദോഷത്തിന്റെ ഭയങ്കരത്വം മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പാപത്തെ അവന്റെ ശീലമാക്കിയിട്ടുണ്ടാകും. പാപത്തിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് അവൻ തീർത്തും അവഗണിക്കുന്ന, അല്ലെങ്കിൽ പാപഫലങ്ങളെക്കുറിച്ച് അറിവ് അവന് നഷ്ടപ്പെടുകയോ ചെയ്യും. എന്നു മാത്രമല്ല, ദൈവാത്മാവിൻ ഉണർന്നിരിക്കുവാൻ പ്രവർത്തിക്കുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന കാലത്തോളം അവൻ തൻ്റെ പാപത്തെക്കുറിച്ച് അന്ധനായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവൻ്റെ ഏറ്റുപറച്ചിൽ യാഥാർത്ഥ്യവും ഹൃദയപൂർവകവുമായിരിക്കുകയില്ല. അങ്ങനെയുള്ളവൻ തൻ്റെ കുറ്റം ഏറ്റുപറയുമ്പോൾ, ഇന്നിന്ന സംഗതി ആയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന കുറ്റം ചെയ്യായിക ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ്, ഈ വ്യക്തികൾ കൊണ്ടാണ് അവരവിടെ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യുകയില്ലായിരുന്നു എന്ന് സ്വയം നീതീകരിക്കുകയോ സ്വയം സമാധാനപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടും. വിലക്കപ്പെട്ട വൃക്ഷഫലം തിന്ന ശേഷം ആദാമിന്റെയും ഹവ്വയുടെയും ഹൃദയം ലജ്ജയും ഭയം കൊണ്ട് നിറഞ്ഞു. എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് മരണവിധിയിൽ നിന്ന് തെറ്റിയൊഴിവാൻ എന്താണ് വഴി എന്നതായിരുന്നു അവർക്ക് ആദ്യമുണ്ടായിരുന്ന ആലോചന. ദൈവം തന്റെ അകൃത്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദാം ദൈവത്തെയും തന്റെ സഹധർമ്മിണിയെയും അല്പാൽപം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രസ്താവിച്ചു, എന്നോടുകൂടെ അങ്ങ് ഇരിക്കുവാൻ തന്നതായിട്ടുള്ള ഈ സ്ത്രീ കാരണമാണ് പാമ്പ് എന്നെ വഞ്ചിക്കുവാൻ ഇടയായത്. ഈ സ്ത്രീ തന്നത് ഞാൻ കഴിച്ചു എന്ന് പറയുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 12-ും 13-ും വാക്യം വായിക്കുമ്പോൾ ആദം ദൈവത്തോട് പരോക്ഷമായി ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. നീ എന്തിനാണ് സർപ്പത്തെ ഉണ്ടാക്കിയത്? ആ സർപ്പം ഈ സ്ത്രീക്ക് ഇങ്ങനെ ഉപദേശിച്ചു. ആ സ്ത്രീ ആ പഴം പറിച്ചു. ആ സ്ത്രീ അതെനിക്ക് തന്നു, ഞാനും തിന്നു. അതുകൊണ്ട് അങ്ങെന്തിനാണ്, നീ എന്തിനാണ് സർപ്പത്തെ ഉണ്ടാക്കിയത്? ഈ തോട്ടത്തിൽ വരുവാൻ അതിനെ അനുവദിച്ചത് എന്തിനാണ് എന്നുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ അവളുടെ, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള മനോമുഗരത്തിൽ ഉണ്ടാകുകയും അത് അല്പാൽപമായി പുറത്തേക്ക് വരികയും ചെയ്തു. ഇങ്ങനെ പറക നിമിത്തം അവർക്ക് തങ്ങളുടെ വീഴ്ചയ്ക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. ഈ സ്വയം നീതീകരണത്തിൻ്റെ ആത്മാവ് ബോഷ്കിൻ്റെ പിതാവായ പിശാചിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും, അല്ലെങ്കിൽ ഉത്ഭവിക്കപ്പെടുകയും, അത് മാനവരാശിയിലേക്ക് ആദാമിലൂടെ ഹവ്വയിലൂടെ കടന്നു വരികയും ചെയ്തു. ഇന്നയോളം ആദാമിൻ്റെ എല്ലാ മക്കളിലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം കുറ്റങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ഈ തരത്തിലുള്ളതായ ഏറ്റുപറച്ചിൽ, ഈ തരത്തിലുള്ളതായിട്ടുള്ള സ്വയ നീതീകരണത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ, തെറ്റുകൾ ഏറ്റുപറയുവാൻ സാധിക്കുകയില്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നുമില്ല. എന്നാൽ ചുങ്കക്കാരനും പരീശനും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് ഉപമ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സത്യമായി മാനസാന്തരപ്പെടുന്ന ഒരു മനുഷ്യൻ തൻ്റെ കുറ്റം താൻ തന്നെ വഹിക്കുന്നതിനും അതിനെ യാതൊരു കപടവും മറവും കൂടാതെ ഏറ്റുപറയുന്നതിനും മടിക്കുകയില്ല. ഈ ചുങ്കക്കാരനെ പോലെ തൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനോ, തൻ്റെ ശരീരം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനോ, തൻ്റെ കണ്ണ് ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുവാനോ പോലും മനസ്സില്ലാതെ, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്തരത്തിൽ തങ്ങളുടെ പാപത്തെ ഏറ്റുപറയുന്നവൻ മാത്രമാണ് ഇത്തരത്തിൽ തങ്ങളുടെ പാപങ്ങളെ മനസ്സിലാക്കുകയും അതിന് ഈ രീതിയിൽ നമ്മൾ പ്രതിവിധി ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള നീതീകരണം ലഭിക്കുകയുള്ളൂ. ഇവണ്ണം തങ്ങളുടെ പാപത്തെ ഏറ്റുപറയുന്നവർക്ക് മാത്രമേ നീതീകരിക്കപ്പെടുവാൻ, കർത്താവിനാൽ നീതീകരിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു അവർക്ക് വേണ്ടി ചിന്തിയിരിക്കുന്ന വിശുദ്ധ രക്തം കാണിച്ചുകൊണ്ട് പിതാവിനോട് പ്രതിവാദം കഴിക്കുന്നത് കൊണ്ടാണ് കർത്താവിന് നമുക്ക് വേണ്ടി നമ്മുടെ നീതീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. തിരുവെഴുത്തുകളിൽ പറയപ്പെടുന്ന സത്യമാനസാന്തര ദൃഷ്ടാന്തങ്ങൾ ഒട്ടൊഴിയാതെ പാപങ്ങളെ ലഘൂകരിപ്പാനോ സ്വയം നീതീകരണത്തിനോ പര്യാപ്തമായ യാതൊരു ഉദ്യമവും കൂടാതെയുള്ള യഥാർത്ഥ മാനസാന്തരത്വത്തെ മാത്രമേ തെളിയിക്കുന്നുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള യഥാർത്ഥ മാനസാന്തരം മാത്രമേ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികളിലൂടെ, നമ്മുടേതായിട്ടുള്ള സ്വയം നീതീകരണത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ സാധിക്കും എന്നുള്ളതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പഠനത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശത്തിൻ്റെയോ യാതൊരു ലക്ഷണവും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ദൈവം തുടക്കം മുതൽ അവസാനം വരെ അറിയുന്നു. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലകളും ദൈവം അറിയുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളുമായി അവൻ പരിചിതനാണ്. എല്ലാ മനുഷ്യരുടെയും അന്തര ഇന്ദ്രിയങ്ങളെ, ചിന്തകളെ ദൈവത്തിനറിയാം. എല്ലാ രഹസ്യങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. നമ്മുടെ ചിന്തകൾ എന്താണ്? നമ്മുടെ സ്വയം നീതീകരണത്തിൽ നാം ഏരപ്പെടുവാൻ ആഗ്രഹിക്കുകയാണോ, അതോ നമ്മുടെ മനസ്സിനെ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുകയാണോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളുടെ തുടക്കവും ഞങ്ങളുടെ ഒടുക്കവും അറിയുന്നുവല്ലോ. ഇതിനിടയ്ക്കുള്ളതായിട്ടുള്ള ഞങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും തിരുസന്നിധിയിൽ ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിന്തകളെ അങ്ങയിലേക്ക് നയിക്കുന്നതായി തീരുവാൻ, അങ്ങയിലേക്ക് അടുക്കുന്നതായി തീരുവാൻ അങ്ങ് മാറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ ഒരിക്കലും നീതീകരിക്കുന്നില്ല. ഞങ്ങളുടേതായിട്ടുള്ള തെറ്റുകളെ ഏറ്റുപറയുന്നു. പിതാവെ, യഥാർത്ഥ അനുതാപത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകുകയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ യാചനയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് കൃപയോട് കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം: അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@asudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.